2022 ഓഗസ്റ്റ് 2 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ബഷീറുമാർക്ക് കിട്ടാതെ പോകുന്ന നീതി. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. നാളെ ഓഗസ്റ്റ് 3. ഇതെഴുതുന്നയാൾ അടക്കമുള്ളവർ വേദനയോടെയും അതിലേറെ രോഷത്തോടെയും നമ്മുടെ വ്യവസ്ഥിതിയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്ന ദിവസം 2019 ഓഗസ്റ്റ് 3 ആ കണ്ണീരോർമ പിറന്നത്. തിരുവനന്തപുരത്തെ മാധ്യമ സൗഹൃദ വലയത്തിനകത്ത് ഒരു പാൽപുഞ്ചിരിയോടെ സദാ നിറഞ്ഞു നിന്നിരുന്ന മുഖമായിരുന്നു കെ എം ബഷീർ. സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് പദവി വരെ എത്തി നിൽക്കുകയായിരുന്നു അവൻ. ചിരിയോടെയല്ലാതെ ബഷീറിനെ കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരും. ആ സ്നേഹമനുഷ്യന്റെ ജീവനെടുക്കാൻ അധികാരത്തിന്റെ മത്തും അഹങ്കാരത്തിന്റെ ഹുങ്കും തലക്കുപിടിച്ച ഒരു ഭീരു അവതരിച്ചതാണ് വേദന. IAS എന്നാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണെന്ന് സ്ഥാപിക്കപ്പെട്ട ദിനമായിരുന്നു ഓഗസ്റ്റ് 3 പൊതുസമൂഹം വിശ്വസിക്കുന്നു. അതിന് കാരണമായ നരാധമനായ IASകാരൻ ഒരു സാധുവിന്റെ ജീവനെടുത്ത ശേഷവും കളക്ടറായി വിലസുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ എന്നാണ് ആ നരാധമന്റെ പേര്. കുറ്റബോധമെന്നൊന്ന് ആ ക്രൂരമനസ്സിന് അനുഭവപ്പെടുന്നില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ദിവസം ചാനൽ ദൃശ്യങ്ങളിൽ കണ്ട അയാളുടെ ശരീരഭാഷ വ്യക്തമാക്കി തന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ കലഹിക്കേണ്ടി വരുന്നത് അയാളെ കളക്ടർ സ്ഥാനത്ത് അവരോധിച്ച വ്യവസ്ഥിതിയോടും രാഷ്ട്രീയ ഭരണകൂടത്തോടുമാണ്. പ്രഖ്യാപിത ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോഴാണ് ഒരു സാധു മനുഷ്യന് ഈ ദുർഗതി. ബഷീറിന്റെ വേർപാടിന് നാളെ 3 തികയുമ്പോൾ ആലപ്പുഴ കളക്ടർ സ്ഥാനത്തിരുന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ അധികാരത്തിന്റെ അശ്ലീലം കാട്ടുന്നു. വേർപാടിന്റെ വേദനയും കേസിന്റെ നാൾവഴികളും. ബഷീറിന്റെ വേർപാടിൽ അനുശോചിച്ചവരിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പെടും. ബഷീറിന്റെ കുടുംബത്തോട് കരുണയുടെ കരങ്ങൾ നീണ്ടിട്ടില്ല എന്നല്ല. ബഷീറിന്റെ വിധവയ്ക്ക് ജോലി നൽകിയെന്നത് നല്ല കാര്യം. പക്ഷേ നീതി എന്നൊന്നുണ്ടല്ലോ. കേസിൽ പോലും മെല്ലെപ്പോക്കാണോ എന്ന് തോന്നും വിധമാണ് അതിന്റെ പോക്ക്. അപകടം നടന്നയുടൻ മുതൽ തുടങ്ങുന്നു കേസിൽ ബഷീറിനോടുള്ള നീതികേട്. കൊല്ലത്ത് സ്വന്തം ദിനപത്രവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് തല യോഗത്തിൽ പങ്കെടുത്ത് രാത്രിയോടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി ബൈക്കുമെടുത്ത് താമസ സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു ബഷീർ. ഇടയ്ക്കൊരു ഫോൺ കോൾ വന്നു. ബഷീർ ബൈക്ക് റോഡരികിൽ നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കെ മദ്യപിച്ച് മതോന്മത്തനായി ഒരു യുവതിക്കൊപ്പം അമിതവേഗതയിൽ കാറോടിച്ചു വന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ബഷീറിനെ ഇടിച്ചു തെറിപ്പിച്ചു. മ്യൂസിയത്തിനെതിർവശത്തെ പബ്ലിക് ഓഫീസിന്റെ ചുവരിലേക്ക് പറന്നുപോയ ബഷീർ തലയടിച്ച് തൽക്ഷണം മരിച്ചു. പിന്നീടാണ് പോലീസിന്റെ ഉരുണ്ടുകളി. പ്രതി IASകാരനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസിൽ നിന്ന് നീതിബോധം വാർന്നുപോയി. ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തിക്കണമായിരുന്നു. ആശുപത്രിയിലെത്തപ്പെട്ട IAS പുങ്കവൻ ശരീരവേദനയും മറ്റും പറഞ്ഞ് ഉറഞ്ഞുതുള്ളി. ജൂനിയർ ഡോക്ടർ ഇത് കണ്ട് പേടിച്ചരണ്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫറൻസ് കത്ത് എഴുതി വാങ്ങി. പോലീസ് കാഴ്ചക്കാരായി. ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശമുണ്ടെന്ന് വൈദ്യപരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മാത്രം മതി പ്രതിക്ക് ശിക്ഷയുറപ്പാക്കാൻ. അത് തിരിച്ചറിഞ്ഞവന്റെ കൂർമ്മബുദ്ധി മദ്യലഹരിയിലും ഉണർന്നു പ്രവർത്തിച്ചു. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഈ IASകാരൻ ഒരു ഡോക്ടർ കൂടിയാണ്. ഒരു മില്ലിലിറ്റർ രക്തത്തിൽ 100 mg ആൽക്കഹോൾ ഉണ്ടെങ്കിലേ മദ്യപിച്ച് വാഹനമോടിച്ചതായി തെളിയിക്കാനാവൂ. മറ്റു പല കേസുകളിലും ഇടിയൻ മാത്തനേടുമാരാകാറുള്ള പോലീസുകാരുടെ പഞ്ചപുച്ഛമടക്കിയുള്ള നിൽപ്പ് കണ്ടാൽ അയ്യോ ഇത്രയും പാവങ്ങളെയാണോ നമ്മൾ സംശയിച്ചത് എന്നുപോലും തോന്നിപ്പോകുമായിരുന്നെന്ന് അന്ന് അവിടെ കൂടിയിരുന്ന ദൃക്സാക്ഷികളുടെ വിവരണം ബോധ്യപ്പെടുത്തുന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ 10 കഴിഞ്ഞാണ് രക്തപരിശോധനയ്ക്ക് വഴങ്ങിയത്. അപ്പോഴേക്കും ആൽക്കഹോളിന്റെ അംശമെല്ലാം അയാൾ വേണ്ട രീതിയിൽ ഒഴുക്കിക്കളഞ്ഞിരുന്നു. തെളിവിന്റെ സുപ്രധാന ഭാഗം അങ്ങനെ തേഞ്ഞുമാഞ്ഞുപോയി. ബഷീർ അന്ന് രാത്രി ഉപയോഗിച്ചിരുന്ന ഫോൺ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് 3 കോടതിയിലായിരുന്നു കേസ് ആദ്യം. പല മേഖലകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാവുകയും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇടതു നേതൃത്വം ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തപ്പോൾ മനഃപൂർവമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ ചുമത്തി ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കേസെടുത്തു. അയാൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പക്ഷേ കേസ് വിചാരണ നീണ്ടു. എല്ലാ സമ്മർദ്ദങ്ങളും ആറിത്തണുത്തെന്ന് തോന്നിയ ഭരണകൂടം തന്നെ അയാളെ സർവീസ് കാലാവധി അവസാനിപ്പിച്ച് തിരിച്ചെടുത്തു. കോവിഡ് പ്രതിസന്ധി മൂർച്ഛിച്ച കാലത്ത് അയാളുടെ കാര്യശേഷി ഉപയോഗപ്പെടുത്താനെന്ന ന്യായീകരണത്താലാണ് ആരോഗ്യവകുപ്പിൽ ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചത്. 3 കയ്യേറ്റ മാഫിയയോട് കൊമ്പുകോർത്ത് വീരനായക പരിവേഷം സിദ്ധിച്ച യുവ ഓഫീസർ പരിവേഷം ശ്രീറാം വെങ്കിട്ടരാമന്റെ സമനില തെറ്റിച്ചെന്ന് വേണം ചിന്തിക്കാൻ. അതുകൊണ്ടാവുമല്ലോ അഹങ്കാരം അയാളെ ഉന്മത്തനാക്കിയിരിക്കുക. മൂന്നാറിലെ അയാളുടെ ദൌത്യത്തെ വില കുറച്ച് കാണാതിരിക്കുമ്പോൾ തന്നെ ബഷീറിന്റെ കാര്യത്തിലെ തെളിവ് നശിപ്പിക്കലടക്കമുള്ള ഈ IASകാരന്റെ ക്രിമിനൽ ബുദ്ധിയെ വകവെച്ചു കൊടുക്കാവുന്നതുമല്ല. അയാളെപ്പോലെയൊരാൾ സിവിൽ സർവീസിൽ ഒരു നിമിഷം പോലും തുടരണമെന്ന് നീതിബോധത്തിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കേസ് വിചാരണ നീളുകയാണ്. കോടതി മാറി. സെഷൻസ് കോടതിയിലാണ് ഇനി വിചാരണ ആരംഭിക്കേണ്ടത്. അത് നീട്ടിവെക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവസാനം കേസ് വിചാരണയ്ക്ക് നിശ്ചയിച്ച ഘട്ടത്തിൽ ഈ IASകാരനൊപ്പം അന്ന് രാത്രി കാറിലുണ്ടായിരുന്ന വഫ ഫിറോസ് എന്ന യുവതി താൻ നിരപരാധിയാണെന്നും കുറ്റവിമുക്തയാക്കണമെന്നും കാട്ടി കോടതിക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന അപേക്ഷ പ്രോസിക്യൂഷനെയും കാണിച്ചിട്ടാവണമെന്ന തത്വം പാലിക്കാതെയായിരുന്നു നേരിട്ട് കോടതിയിലേക്ക് പോയത്. കോടതി അതിനവരെ ശാസിച്ചു. അവരത് മനഃപൂർവ്വം കാട്ടിയ വിദ്യയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ബഷീറിന്റെ അഭ്യുദയകാംക്ഷികൾ. കാരണം കേസ് വിചാരണ വീണ്ടും മാറ്റിവെക്കപ്പെടുമല്ലോ. സെപ്റ്റംബർ 2 ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. കളക്ടർ പദവിയുടെ സവിശേഷത. അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടങ്ങളനുസരിച്ച് ഒരു IASകാരൻ സർവീസ് കാലയളവിൽ 2 കളക്ടർ പദവി വഹിക്കണമെന്നുണ്ട്. അന്യനാട്ടുകാരനാണ് ഉദ്യോഗസ്ഥനെങ്കിൽ അവൻ തൊഴിലെടുക്കുന്ന നാടിന്റെ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. ആ നാട്ടുകാരനാവണം. കോളനി കാലത്ത് ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ് കളക്ടർ പദവി. റവന്യൂ ജില്ലാ പരിധിക്കകത്ത് സർക്കാരിന്റെ വരുമാനം കളക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെന്ന അർത്ഥത്തിലാണ് കളക്ടർ എന്ന വിളിപ്പേര്. സിവിൽ സർവീസുകാർക്ക് സർവീസ് സ്ഥാനക്കയറ്റം ഉൾപ്പെടെ സാധിക്കാൻ കളക്ടർ പദവിയിലെ 2 സേവനം അനിവാര്യമാണ്. ജില്ലയുടെ ഭരണാധികാരിയാണ് കളക്ടർ. ആ അർത്ഥത്തിൽ വിപുലമായ അധികാരം. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനൊക്കെ സമ്മതം നൽകേണ്ട ഉത്തരവാദിത്വം കളക്ടർക്കുണ്ട്. സാധാരണ സർക്കാർ പ്ലീഡർമാരുടെ വരെ നിയമന പട്ടിക തയ്യാറാക്കി ജില്ലാ ജഡ്ജിയുടെ അംഗീകാരത്തോടെ അന്തിമ ഉത്തരവിറക്കി നിയമിക്കേണ്ട ഉത്തരവാദിത്വവും കളക്ടർക്കാണ്. ജില്ലയിൽ നിലവിലിരിക്കുന്ന എല്ലാ കേസുകളുടെയും പുരോഗതി ഓരോ മാസവും പ്രത്യേക കോൺഫറൻസ് വിളിച്ചു ചേർത്ത് അവലോകനം ചെയ്യേണ്ടയാളും കളക്ടറാണ്. അങ്ങനെയുള്ള കളക്ടർക്ക് പ്രോസിക്യൂട്ടർമാരിൽ സ്വാധീനമുണ്ടാവുക സ്വാഭാവികമാണ്. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ കളക്ടർ എന്ന നിലയിൽ ഇത്തരം സ്യൂട്ട് കോൺഫറൻസുകൾ വിളിച്ചു ചേർത്ത് കേസ് പുരോഗതി വിലയിരുത്തേണ്ടത് ക്രിമിനൽ കുറ്റവാളിയായ ശ്രീറാം വെങ്കിട്ടരാമനാണ് എന്നതാണ് വൈരുദ്ധ്യം. സാങ്കേതിക ന്യായത്തിന് അയാൾക്കെതിരായ കേസ് തിരുവനന്തപുരത്തല്ലേയെന്ന് വാദിക്കാം. പക്ഷേ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ. അയാളുടെ കേസിൽ ഒരു തീർപ്പാകുമ്പോൾ അത് അയാൾക്ക് അനുകൂലമാവുകയാണെങ്കിൽ അപ്പോൾ കളക്ടറായി നിയമിച്ചുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ വെറും പ്രതിയല്ല. IPC 201 പ്രകാരം തെളിവ് നശിപ്പിക്കൽ കുറ്റം ചെയ്തയാളാണ്. മദ്യമകത്ത് ചെന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് തയ്യാറാവാതെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചയാൾ. ഇതോ ഇടത് നീതിബോധം. ശ്രീറാം വെങ്കിട്ടരാമനെതിരായ കേസിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം നീതി കാട്ടിയില്ലെന്ന ചിന്ത ശക്ത മാവുകയാണ് പൊതുസമൂഹത്തിൽ. തുടക്കത്തിൽ കണ്ട ഉത്സാഹം സർക്കാരിൽ കാണാനാവുന്നില്ല. പ്രതിയെ സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ തന്നെയുണ്ടായ നേരിയ സംശയം ഇപ്പോൾ ജില്ലാ ഭരണാധികാരിയാക്കിയതോടെ പൂർണമായി. കേസിന്റെ വഴിക്ക് നീങ്ങുമെന്നും അതും അയാളുടെ കളക്ടർ പദവിയുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാദഗതിയൊക്കെ വാദത്തിനു വേണ്ടി മാത്രമെന്നേ പലരും കരുതുന്നുള്ളൂ. ഇടതുപക്ഷത്ത് തന്നെ ഇത്തരം വിവാദ സന്ദർഭങ്ങളിൽ ഒന്നുകിൽ അർത്ഥഗർഭമായ മൌനം ദീക്ഷിക്കുകയോ അല്ലെങ്കിൽ പരോക്ഷ വിമർശനമുയർത്തുകയോ ചെയ്യുന്നവരെന്ന് ചിലരെങ്കിലും കരുതിപ്പോന്ന CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാവവും അതിശയകരമായി. അതെന്തുകൊണ്ടാവാം? ശ്രീറാം വെങ്കിട്ടരാമന്റെ വിവാഹത്തോടു വരെ കാര്യങ്ങളെ ചേർത്ത് വായിക്കുന്നവരുണ്ട്. കോട്ടയത്തെ CPI നേതാവിന്റെ മകളും IASകാരിയാണ്. അവരിപ്പോൾ എറണാകുളം കളക്ടറാണ്. ശ്രീറാമിന്റെ ഭാര്യയാണ്. ഇടതുഭരണമുള്ള രാജ്യത്തെ ഒരേയൊരു തുരുത്തായ കേരളത്തിൽ CPMനും CPIക്കും ഇത് ജീവൻ മരണ പോരാട്ടമായതുകൊണ്ടുതന്നെ അങ്ങേയറ്റത്തെ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് അഭികാമ്യം. അതുകൊണ്ട് സമീപകാലത്തെ എല്ലാ വിഷയങ്ങളിലും CPI CPMനോട് സമരസപ്പെട്ട് നീങ്ങുന്ന ചിത്രമാണ്. അക്കൂട്ടത്തിലാവാം ഈ കേസും. മാധ്യമപ്രവർത്തകൻ എന്ന പ്രിവിലേജൊന്നും ബഷീറിന്റെ കുടുംബവും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ പൌരനുള്ള നീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിൽ ഇടതുപക്ഷ സംസ്ഥാനം പ്രതീക്ഷകളെ അട്ടിമറിക്കുന്നുവെന്ന നിരാശയാണ് സമീപകാല സംഭവങ്ങൾ കാട്ടിത്തരുന്നത്. കേസിന്റെ ദുർഗതി വിളിച്ചറിയിക്കും വിധം ബഷീറിനെ കൊന്ന ആ കാർ തലസ്ഥാനത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പതിയെ പതിയെ മണ്ണിനടിയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതീകാത്മക ചിത്രം.